ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന മേഖലാതല അവലോകന യോഗം ഇന്ന് കൊച്ചി ബോൾഗാട്ടി പാലസിൽ ചേരും. മാലിന്യം വലിച്ചെറിയൽ ഇല്ലാതാക്കാൻ ബോധവൽക്കരണത്തിന് പുറമെ ശക്തമായ നിയമ നടപടികളുമെടുക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ ഏതാനും താലൂക്കുകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളെയും ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിവരികയാണെന്ന് മന്ത്രി വീണ ജോർജ്. ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കുതിപ്പ് തുടരുന്നു. 13-ാമത് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് മറ്റന്നാൾ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന മേഖലാതല അവലോകന യോഗം ഇന്ന് കൊച്ചി ബോൾഗാട്ടി പാലസിൽ ചേരും. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ അവലോകന യോഗമാണ് കൊച്ചിയിൽ ചേരുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, മിഷൻ പ്രവർത്തനങ്ങൾ, ദേശീയപാത, മലയോര തീരദേശ ഹൈവേ വികസനം എന്നിവയുൾപ്പെടെ ജില്ലകളിലെ പ്രധാന വികസനക്ഷേമ പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. രാവിലെ 9:30 മുതൽ 1:30 വരെ ജില്ലകളിലെ പ്രധാന പദ്ധതികളും പരിപാടികളും അവലോകനം ചെയ്ത ശേഷം 3:30 മുതൽ 5:00 വരെ പോലീസ് ഓഫീസർമാർ പങ്കെടുക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളുടെ അവലോകനവും ഉണ്ടായിരിക്കും. മാലിന്യം വലിച്ചെറിയൽ ഇല്ലാതാക്കാൻ ബോധവൽക്കരണത്തിന് പുറമെ ശക്തമായ നിയമ നടപടികളുമെടുക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഈ പ്രവണത തടയാൻ ആവശ്യമായ വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവണം. അതിനാൽ ചടങ്ങുകളും പരിപാടികളും നടത്തുന്നിടത്തെല്ലാം വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ചേർത്തല നഗരസഭയുടെ ശുചിത്വ ക്യാമ്പയിനായ ചേലൊത്ത ചേർത്തലയുടെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം. മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഓരോ ദിവസവും വളരുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. നാസയടക്കം ആഗോള സ്പേസ് ഏജൻസികൾക്കൊപ്പം ISROയും ലോകത്തെ പ്രമുഖ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബഹിരാകാശ രംഗത്തെ പ്രമുഖരായ അമേരിക്കയും റഷ്യയും ഇപ്പോൾ ഇസ്രോയോട് ചേർന്ന് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നുകഴിഞ്ഞു. ന്യൂഡൽഹിയിൽ ISRO ശാസ്ത്രജ്ഞരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, ചെങ്ങന്നൂർ താലൂക്കുകളിലും കോട്ടയം ജില്ലയിലെ കോട്ടയം താലൂക്കിലെയും വൈക്കം ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് അവധി നൽകിയത്. മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം നേരിടുന്നതിനാൽ കോട്ടയം താലൂക്കിലെ ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ചങ്ങനാശ്ശേരി വൈക്കം താലൂക്കുകളിലെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കും. കോട്ടയം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 17 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോട്ടയം താലൂക്കിൽ 15ഉം വൈക്കം ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ ഓരോ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. 67 കുടുംബങ്ങളിലെ 239 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. തിരുവല്ല തിരുമൂലപുരം കറ്റോട് റോഡിലെ ഇരുവള്ളിപ്പറ റെയിൽവേ അടിപ്പാതയിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയ കാറിൽ നിന്ന് വയോധികനടക്കം 3 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. അടിപ്പാതയിൽ 5 അടിയോളം വെള്ളമുണ്ടായിരുന്നു. തിരുവല്ല MC റോഡിനെയും TK റോഡിനെയും ബന്ധിപ്പിക്കുന്ന അടിപ്പാത മണിമലയാറിൽ നിന്ന് നേരിട്ട് വെള്ളം കയറുന്ന പ്രദേശമാണ്. കാസർകോട് കുണിയിൽ 10-വയസ്സുകാരൻ ഇന്നലെ വൈകിട്ട് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. കുണിയ തോക്കാനമുട്ട പട്ടറച്ചാലിലെ ആഷിക്കാണ് മരിച്ചത്. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഭാഷകളിലെ 150ഓളം കാലിഗ്രാഫി രചനകളുടെ പ്രദർശനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ വ്യാഴാഴ്ച സമാപിക്കും. കരുവന്നൂർ സഹകരണ ബാങ്കിന് അടിയന്തര സാമ്പത്തിക സഹായം ഒരുക്കുന്നതിന് വഴിതേടി ഇന്ന് മന്ത്രി വി എൻ വാസവൻ കേരള ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സഹകരണ വകുപ്പിലെയും കേരള ബാങ്കിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളെയും ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിവരികയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എറണാകുളം മെഡിക്കൽ കോളേജിൽ 17 കോടി രൂപയുടെ 36 പദ്ധതികൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബേൺസ് യൂണിറ്റ്, ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം, ഡയാലിസിസ് യന്ത്രങ്ങൾ, ബയോകെമിസ്ട്രി അനലൈസർ സംവിധാനം, റെറ്റിനൽ ലേസർ മെഷീൻ തുടങ്ങിയ പദ്ധതികൾ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മെഡിക്കൽ കോളേജിനെ കൊച്ചി മെട്രോയുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ ഫീഡർ ബസ് സർവീസ് മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കളമശ്ശേരി മുനിസിപ്പൽ ബസ് സ്റ്റാന്റ് കേന്ദ്രീകരിച്ച് 10 ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിച്ച് ചെയിൻ സർവ്വീസ് ആരംഭിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിൽ പരമാവധി രോഗി സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആലുവ ജില്ലാ ആശുപത്രിയിൽ ജെറിയാട്രിക് വാർഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയോജനങ്ങളുടെ ചികിത്സയ്ക്കും ക്ഷേമത്തിനും മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ആവശ്യമാണെന്നും ഓരോ ഗവൺമെന്റ് ആശുപത്രിയും അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനത്തിലൂടെ റോഡുകളുടെ പരിപാലനം ഉറപ്പാക്കാൻ ജനപ്രതിനിധികളും പൊതുജനങ്ങളും പങ്കാളികളാകണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ സംവിധാനത്തിലൂടെ ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും നേരിട്ട് ഇടപെട്ട് റോഡുകളെക്കുറിച്ച് പരാതികൾ അറിയിക്കാനും റോഡുകളുടെ പരിപാലനം കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പെരുമ്പാവൂരിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ റയോൺപുരം പാലവും പെരുമ്പാവൂർ കൂവപ്പടി റോഡ്, പാണിയേലി മൂവാറ്റുപുഴ റോഡ് തുടങ്ങിയ പദ്ധതികളുടെ നിർമ്മാണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്ടിന് ഒരു മാസത്തിനകം തുടക്കമാകുമെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ നേരിടാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വന്യജീവി വാരാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അവസരം ഒരുക്കുന്നുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ മൃഗങ്ങളെ എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മൃഗശാലയിലെ ജോർജ് എന്ന കടുവയെക്കുറിച്ച് പുസ്തകമെഴുതിയ വിദേശ വനിത ക്ലെയർ ലെ മിഷേലിനെ മന്ത്രി ചടങ്ങിൽ അനുമോദിച്ചു. ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കുതിപ്പ് തുടരുന്നു. ഇന്നലെ 3 വെള്ളിയും 4 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ മെഡലുകളുടെ എണ്ണം 60. 13 സ്വർണവും 24 വെള്ളിയും 23 വെങ്കലവുമാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ ടീമുകൾക്ക് പിന്നിൽ 4 സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. ഡെസ്ക് റിപ്പോർട്ട്.
4x400 മീറ്റർ മിക്സഡ് റിലേയിൽ മുഹമ്മദ് അജ്മലും വിദ്യാരാംരാജും രാജേഷ് രമേശും സുധാ വെങ്കടേശനും ഉൾപ്പെട്ട ടീം വെള്ളി സ്വന്തമാക്കി. ആദ്യം വെങ്കലമാണ് പ്രഖ്യാപിച്ചതെങ്കിലും രണ്ടാം സ്ഥാനക്കാരായിരുന്ന ശ്രീലങ്കൻ ടീം ലൈൻ മാറി ഓടിയതിന്റെ പേരിൽ അയോഗ്യരാക്കപ്പെട്ടു. ഇതോടെ ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനമായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജൻ ഒരു വെള്ളി കൂടി ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ നേരത്തെ ഇന്ത്യയുടെ പാരുൽ ചൌധരി വെള്ളി നേടിയിരുന്നു. ഈ ഇനത്തിൽ വെങ്കലവും ഇന്ത്യക്കാണ്. സ്കേറ്റിംഗിലും ടേബിൾ ടെന്നീസിലും വെങ്കലം ഇന്ത്യയ്ക്ക് ലഭിച്ചു. 110 മീറ്റർ ഹർഡിൽസ്, ഡിസ്കസ് ത്രോ, പോൾവാൾട്ട്, ജാവലിൻ ത്രോ മത്സരങ്ങൾ ഇന്നാണ്.
ഏഷ്യൻ ഗെയിംസിൽ മലയാളി താരങ്ങളായ അബ്ദുള്ള അബൂബക്കറും മുഹമ്മദ് അഫ്സലും ഇന്ന് ഫൈനൽ പോരാട്ടത്തിനിറങ്ങും. വൈകിട്ട് 4:40 അബ്ദുള്ള അബൂബക്കറിന്റെ ട്രിപ്പിൾ ജംപ് ഫൈനൽ. 5:55 800 മീറ്റർ ഫൈനലിൽ മുഹമ്മദ് അഫ്സൽ ട്രാക്കിലിറങ്ങും. ഏഷ്യൻ ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി നേടിയ മലയാളി താരം ആൻസി സോജൻ ഇടപ്പള്ളിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാവിയിലെ യത്നങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നതായി പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു. ഇന്ത്യ വേദിയാകുന്ന 13th ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് മറ്റന്നാൾ തുടക്കമാകും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് തമ്മിലാണ് ആദ്യ മത്സരം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. രാജ്യത്തെ 10 വേദികളിലായി 10 ടീമുകളാണ് ഇത്തവണ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. നവംബർ 19 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. മാതാ അമൃതാനന്ദമയിയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് കൊല്ലം വള്ളിക്കാവ് അമൃതപുരിയിൽ തുടക്കമായി. ഇന്ന് രാവിലെ സാംസ്കാരിക സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ, സഹമന്ത്രിമാരായ അശ്വനികുമാർ ചൌബേ, വി മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിലാണ് ജന്മദിനാഘോഷ പരിപാടികൾ. കേരളഗാന്ധി സ്മാരകനിധി സംഘടിപ്പിക്കുന്ന 124 ദിവസം നീളുന്ന മഹാത്മാവിനോടൊപ്പം മുന്നോട്ട് പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ നേത്രാവതി എക്സ്പ്രസിന്റെയും ജാംനഗർ ദൈവാര എക്സ്പ്രസിന്റെയും സമയത്തിൽ മാറ്റം വരുത്തിയതായി റെയിൽവേ അറിയിച്ചു. രാവിലെ 9:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന നേത്രാവതി ഉച്ചകഴിഞ്ഞ് 3:30 പുറപ്പെടും. ജാംനഗർ എക്സ്പ്രസ് വൈകിട്ട് 4:30 പുറപ്പെടുക. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന മേഖലാതല അവലോകന യോഗം ഇന്ന് കൊച്ചി ബോൾഗാട്ടി പാലസിൽ ചേരും. മാലിന്യം വലിച്ചെറിയൽ ഇല്ലാതാക്കാൻ ബോധവൽക്കരണത്തിന് പുറമെ ശക്തമായ നിയമ നടപടികളുമെടുക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ഏതാനും താലൂക്കുകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളെയും ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിവരികയാണെന്ന് മന്ത്രി വീണ ജോർജ്. ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കുതിപ്പ് തുടരുന്നു. 13th ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് മറ്റന്നാൾ അഹമ്മദാബാദിൽ തുടക്കമാകും.